കർത്താവിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. യിരെമ്യാവിന്റെ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. യിരെമ്യാവിന്റെ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ.
യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്ത് വാട്ടം തട്ടാതെ ബലം കാഴ്ചകൊണ്ടിരിക്കും.
തിരുവചനം നമുക്ക് പരിചയമുള്ള വചനമത്രേ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് വചനം പറയുന്നത്, അവൻ ആറ്റരികെ നട്ടിരിക്കുന്നതും വേരൂന്നിരിക്കുന്നതുമായ ഒരു വൃക്ഷം പോലിരിക്കും. രണ്ട് പ്രത്യേകതകൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കത്തില്ല. രണ്ട്, അതിന്റെ ഇല എന്ത് ചെയ്യത്തില്ല, വാടുകയുമില്ല. പ്രിയമുള്ളവരെ, സമൃദ്ധമായ ജീവൻ നമുക്ക് എത്രയധികം വേണമെന്നുള്ളത് ദൈവന്റെ ഹൃദയത്തിൽ വീണ്ടും ഒരു ചിന്ത തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച ഫേസ് ചെയ്ത ആ യൗവനക്കാരുടെ കൂട്ടത്തെ കണ്ടപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ചിന്തിക്കുകയാണ്, ദൈവമേ, വരും കാലങ്ങളിൽ എത്രയധികം സമർത്ഥമായ ജീവൻ എന്റെയും നിങ്ങളുടെയും ഉള്ളിലൂടെ ഒഴുകണമെന്നുള്ളൊരു കാര്യം. രണ്ടാമതൊരു ദൈവം എന്നൊരു കാര്യം പഠിപ്പിച്ച് ഞാൻ എന്റെ കൂട്ടായ്മയിൽ ഷെയർ ചെയ്തിരുന്നു. നമ്മുടെ ഉള്ളിൽ നിന്നൊഴുകുന്ന ക്രിസ്തുവിനെ അവൻ സ്പർശിക്കാതെ ഒരിക്കലും അവൻ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയില്ല. ഒരുപക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റെന്ന് അവൻ അംഗീകരിച്ചേക്കാം, കുറച്ചുകൂടെ നല്ലവനായി തീരണമെന്ന് അവൻ ആഗ്രഹിച്ചേക്കാം. എന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്നൊഴുകുന്ന ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് അവൻ കുടിക്കുമ്പോൾ അവൻ ജീവന്റെ ഉറവയായ ക്രിസ്തുവുമായിട്ട് ഒരു കണക്ഷനിലേക്ക് വരികയും അവൻ ജീവൻ പ്രാപിക്കുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, എങ്ങനെ നമുക്ക് ഈ സമർത്ഥമായ ജീവനെ പ്രാപിക്കാം? ഇവിടെ പറയുന്ന അവൻ ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ ഒരു വൃക്ഷം പോലെ ഇരിക്കും. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി, റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ ലവ്. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി, എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. വീണ്ടും കൊളോസ്യർ ലേഖനം 2:7 നമ്മൾ വായിക്കുന്നു, അവനിൽ വേരൂന്നി, റൂട്ടഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊപ്പം ഒത്ത വിധത്തിൽ വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പിൻ. നമ്മൾ യെശയ്യാ 37:31 വായിക്കുന്നു, യഹൂദയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഗണം താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. ഇനി യേശു കർത്താവ് ഉപമകളെ കുറിച്ച് പറഞ്ഞപ്പോൾ വിത്തിന്റെ ഉപമയിൽ പാറസ്ഥലത്ത് വീണ വിത്തിന്റെ ആളുകളെ കുറിച്ച് കർത്താവ് ഒരു സുവിശേഷത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, അവർക്ക് എന്തില്ല, അവർക്ക് വേരില്ലെന്നാ പറഞ്ഞു. വചനം കേൾക്കുമ്പോൾ അവർ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നുവെങ്കിലും അവർക്ക് വേരില്ലാത്തത് കൊണ്ട് ഒരു പ്രതികൂലം വരുമ്പോൾ അവര് വാടിപ്പോകുന്ന ഒരു അനുഭവമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, വളരെ ചുരുക്കമായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കണം. ഒന്നാമതായി, ദിവസം തോറുമുള്ള നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവചനത്തിന്റെ സമൃദ്ധി നമുക്കില്ല എങ്കിൽ ഒരിക്കലും സമർത്ഥമായ ഒരു ജീവൻ നമുക്കുണ്ടാകത്തില്ല. ഈ ദൈവവചനം സമർത്ഥമായ ജീവനിൽ വസിക്കുന്നവനെ ഒരു മരത്തോടാണ് പലപ്പോഴും ഉപമിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബനോനിലെ ദേവദാരു പോലെ വളരും, എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. തിരുവനന്തപുരം അങ്ങനെയാണ്, നമുക്ക് പരിചയമുണ്ട്. 1-ാം സങ്കീർത്തനം സൗരന്മാരോടെ പ്രിന്റൌട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്താ പ്രിയ സൗരങ്ങളെ, ദൈവജനം നമ്മോട് വ്യക്തമായിട്ട് പറയുകയാണ്, നാം എത്രയധികം സന്ദേശങ്ങൾ കേട്ടാലും നാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ദൈവവചനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളമായ ഒരു സപ്ലൈയും അതിന്റെ ധ്യാനവും നമുക്കൊരു ദിവസം തോറും ഇല്ല എങ്കിൽ ഒരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നമുക്കൊരു പക്ഷേ ജീവൻ കാണും, പക്ഷെ സമൃദ്ധമായ ജീവൻ നമുക്ക് ഒരിക്കലും കാണത്തില്ല. ദൈവനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഒരു മരം ഈ താഴെ നിന്ന് വെള്ളം വലിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ചേ, ഫലങ്ങൾ കായ്ക്കുന്ന ഒരു മരമാണെന്നിരിക്കട്ടെ, കൃത്യം അതിന് സർവൈവ് ചെയ്യാനുള്ള വെള്ളമേ ഉള്ളെങ്കിൽ അതിന് ഇല ഇലയും കാണും, അത് അത് കരിഞ്ഞു പോകാതെ അവിടെ നിൽക്കും, പക്ഷെ ഫലം കായ്ക്കത്തില്ല. കാരണം ഈ മരത്തിന്റെ വേരുകൾ വലിച്ചെടുക്കുന്ന എക്സ്ട്രാ ലൈഫിനെയാണ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. എക്സസ് ലൈഫ് ഈസിക്വൽ ടു ഫ്രൂട്ട്. ഇപ്പൊ ചെല്ലു ചോദിക്കല്ലേ, ആത്മീയമായിട്ട് എങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എന്ന് പറയുന്നതിന്റെ ഉത്തരം ഇതാണ്. ഞാൻ എന്റെ ഒരു സർവൈവലിന് വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ദൈവദിനം ജസ്റ്റ് വായിച്ച് ഇങ്ങനെ ഇങ്ങനെ പോകുന്നു എന്നുള്ളത് അല്ലാതെ ഒരിക്കലും ഫലം കായ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും വളർന്നു വരത്തില്ല. തിരുവചനങ്ങൾ നാം നോക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം നമ്മോട് നിരന്തരമായിട്ട് പറയുന്ന ഒരു കാര്യം, ദൈവവചനത്തെ നാം സീരിയസ് ആയിട്ട് കാണണം. ഒരുപക്ഷെ വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് ഈ ബൈബിൾ ഒരുപക്ഷെ നമുക്ക് അത്ര സുഖകരമായ ഒരു പുസ്തകമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല. ചിലർക്കെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഹൃദയപൂർവ്വം ചോദിക്കുക, ബൈബിൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? തിരുവചനങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്കൊരു ബോറടിയായിട്ട് തോന്നുന്നുണ്ടോ? തിരുവചനത്തിന് മുമ്പിലിരുന്ന് ഉറങ്ങിപ്പോകുന്നുണ്ടോ? അതോ തേനിനേക്കാളിലും തേൻകെട്ടേക്കാളിലും മാധുര്യമായി വലിയ കൊള്ള കണ്ടുകെട്ടിയതിനെ പോലെ ദൈവവചനത്തിൽ സന്തോഷിക്കുന്നുണ്ടോ? ഒരു കഥ ഇങ്ങനെ പറയുന്നു, ഒരു ഇറ്റ്സ് എ സ്റ്റോറി. ആ കഥ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു കൂട്ടം ആളുകൾ ഒരു നദി കടക്കുക, നദി ഉണങ്ങിക്കിടക്കുക. അപ്പൊ ആളുകളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ഈ നദി കടക്കുമ്പോൾ ആ രാത്രിയിൽ നദിക്കകത്ത് വെള്ളമില്ല, മണൽ മാത്രമേ ഉള്ളൂ, നിങ്ങൾ കുറച്ച് നിങ്ങൾക്ക് ആവശ്യമോ അത്രയും മണൽ നിങ്ങൾ വാരി കയ്യിലെടുക്കണം. എന്നിട്ട് ഈ പറഞ്ഞയാള് പറഞ്ഞു, പ്രഭാതമാകുമ്പോൾ നിങ്ങൾക്ക് രണ്ടു കാര്യമുണ്ടാകും, ഒന്ന് നിങ്ങൾക്ക് ദുഃഖമുണ്ടാകും, അതേസമയം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. അങ്ങനെ ആളുകൾ, മണലല്ലേ, ആളുകള് ആ റിവർ ബെഡ് കടന്നപ്പോൾ കുറച്ച് മണൽ വാരി കൈപിടിച്ചു, കുറച്ചുപേര് വളരെ കുറച്ചു വാരി, കുറച്ചുപേര് ഇത്രയും വാരി പോക്കറ്റ് ഇട്ടു. രാവിലെ നേരം വെളുത്തപ്പോൾ അത് മുഴുവനും സ്വർണത്തരികളായി മാറിക്കഴിഞ്ഞു. അവർക്ക് ആദ്യമുണ്ടായതൊരു സന്തോഷമാ, കാരണം ഈ റിവർ ബെഡ് ഞാൻ കടന്നപ്പോൾ ഞാനത് കുറച്ച് ശേഖരിച്ചെന്റെ കയ്യിൽ വെച്ചല്ലോ, അത് ഒരു സ്വർണമായി മാറിയല്ലോ എന്നോർത്ത് അവർ സന്തോഷിച്ചു. പക്ഷെ അവരുടെ ദുഃഖം ഇതായിരുന്നു, കുറച്ചുകൂടെ വാരിയെടുക്കേണ്ടതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ അക്കരയിൽ യോർദാൻ കടന്നു കഴിയുമ്പോൾ അക്കരനാട്ടിലെത്തുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന ജീവിതങ്ങൾക്കുണ്ടാകും. ഒന്ന്, കർത്താവെ, മനോഹരമായിരിക്കുന്ന ഈ യോർദാന്റെ തീരം ഞാൻ കടന്നു പോകുമ്പോൾ ദൈവവചനത്തിലെ ആഴമേറിയ മർമ്മങ്ങൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ കുറച്ചുകൂടെ പ്രാപിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ക്രിസ്തുവിനോട് ഒരു പടി കൂടെ ചേർന്നിരിക്കാമായിരുന്നു. തിരുവചനം പറയുന്നു, നിന്റെ വിലയേറിയ ദിവസങ്ങളെ ഈ ലോകത്തിന്റെ പിന്നാലെ ഓടി നീ നഷ്ടമാക്കരുത്, നിന്റെ വചനം എന്റെ കാലുകളുടെ വിളക്കും എന്റെ പാതയുടെ പ്രകാശമാകും. ദൈവം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ. ഇഗ്നസിൽ ലയോള എന്ന് പറഞ്ഞ വിശുദ്ധൻ അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ദൈവദിനം ധ്യാനിക്കുമ്പോൾ നിങ്ങൾ ഒരു പൂന്തോട്ടത്തിലേക്ക് കടന്നു പോകുന്നു. ആ പൂന്തോട്ടത്തിൽ നിങ്ങൾ ഇരുന്നു കൊണ്ട് വചനത്തിന്റെ സന്തോഷം അനുഭവിക്കുന്നവർ ശ്രദ്ധിക്കുക, ആ പൂന്തോട്ടത്തിൽ ഒത്തിരി ഫ്രാഗ്രൻസ്, സുഗന്ധം നിറഞ്ഞ പുഷ്പങ്ങളുണ്ട്. ഈ പുഷ്പങ്ങളുടെ സുഗന്ധം നിങ്ങൾ അരമുക്കാ മണിക്കൂർ ആസ്വദിച്ചപ്പോൾ നിങ്ങൾക്ക് അവിടെ നിറങ്ങിപ്പോരാൻ തോന്നുന്നില്ല. അങ്ങനെയുള്ളവർക്കായി സ്തോത്രം. അങ്ങനെ തിരുവചനത്തിന്റെ വാതിലുകൾ തുറക്കുമ്പോൾ, തിരുവചനത്തിലൂടെ വെളിപ്പെടുന്ന ക്രിസ്തുവിന്റെ സൗന്ദര്യം കാണുമ്പോൾ, തിരുവചനത്തിന്റെ ഡോറുകൾ തുറക്കപ്പെടുമ്പോൾ, അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിന്റെ തേജസ് കാണുമ്പോൾ, ഭക്തന്റെ ഉള്ളം സന്തോഷം കൊണ്ട് സ്തുതികളാലും അവന്റെ വചനധ്യാനത്തിൽ അവൻ അവിടെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് പോകാനായിട്ട് തോന്നുന്നില്ല. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ വിശുദ്ധരിങ്ങനെ പറഞ്ഞു, അവന് പോകാനായിട്ട് തോന്നുന്നില്ല. കാരണം തിരുവചന ധ്യാനം അവന്റെ നാക്കിന്, അവന്റെ അണ്ണാക്കിന് എത്ര മധുരം! അത് തേനിനെക്കാട്ടിലും തേൻകെട്ടേക്കാളിലും മധുരമുള്ളത്. അത് വലിയ കൊള്ള കണ്ടുകിട്ടിയവന്റെ സന്തോഷം പോലെ സന്തോഷം. അതവന് നിക്ഷേപമായിട്ട് പരിശുദ്ധാത്മാവിൽ അവന്റെ ഹൃദയ പലകകളിൽ ആ തിരുവചനത്തിന്റെ മർമ്മങ്ങൾ എഴുതി കഴിയുമ്പോൾ, ആ വിശുദ്ധരിങ്ങനെ പറഞ്ഞു, അവൻ പോകാനായിട്ട് മനസ്സില്ല. അവന് പോകാൻ മനസ്സിലാതിരിക്കുമ്പോൾ ആ പൂന്തോട്ടത്തിൽ നിന്ന് ഒരു മനോഹര പുഷ്പം പറിച്ചെടുത്ത് തന്റെ കയ്യിൽ വെക്കും. എന്നിട്ട് തന്റെ മുറിയിൽ കൊണ്ടുപോയി ആ പുഷ്പം അവിടെ വെച്ചിരിക്കും. ദിവസം മുഴുവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആ ഒരു പുഷ്പം അവിടെ സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവന്റെ മുറിയിൽ വരുന്ന എല്ലാവരും ആ പുഷ്പത്തിന്റെ സുഗന്ധം അനുഭവിക്കുകയും അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയും ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, തിരുവനത്തിൽ നിങ്ങൾ അനേക പുഷ്പങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു പുഷ്പം കിട്ടും. അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള മനോഹരമായിരിക്കുന്ന ഒരു വെളിപ്പാടോ മർമ്മമോ ജ്ഞാനമോ ഉപദേശമോ എന്തുമായിക്കോട്ടെ, അതുമായിട്ട് നീ പുറത്തേക്ക് ഇറങ്ങുക. നമ്മുടെ ജീവിതത്തിൽ നിന്ന് സമർത്ഥമായിട്ടൊരു ജീവൻ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. സർശിവക്കാരൻ ഇങ്ങനെ പറഞ്ഞു, മകനെ, അപ്പന്റെ പ്രബോധനം നീ കൈക്കൊള്ളുക, അമ്മയുടെ ഉപദേശം നീ വിട്ടുകളയരുത്. എന്താണ് അപ്പന്റെ പ്രബോധനം? മോനെ എല്ലാവരും വലിയ മാർക്കുകൾ മേടിച്ചു, നീ അവരെക്കാട്ടിലും ജയിക്കണം. അതല്ല അപ്പന്റെ പ്രബോധനം. എന്താണ് അമ്മയുടെ ഉപദേശം? നാട്ടുകാരെയൊക്കെ നമുക്ക് കാണിക്കണം, നമ്മൾ വിശ്വാസത്തിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ അയന്ന്. അതല്ല അമ്മയുടെ ഉപദേശം. ആവർത്തന പുസ്തകക്കാരൻ ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ എഴുതി വെച്ചു, നിന്റെ മക്കൾക്ക് നീ അത് ഉപദേശിച്ചു കൊടുക്കണം. നീ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം. നിന്റെ കണ്ണുകളുടെ നടുവിൽ അത് പട്ടമായിരിക്കണം. നിന്റെ വീട്ടില് അത് നീ എഴുതി വെക്കണം. നിന്റെ മക്കൾക്ക് നീ അത് ഉപദേശിച്ചു കൊടുക്കണം. അതാണ് അപ്പന്റെ പ്രബോധനം, അതാണ് അമ്മയുടെ ഉപദേശം. മൂന്ന് കാര്യങ്ങൾ അത് ചെയ്യും. തിരുവചനം മനോഹരമാണ്. ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ നാളുകൾ കഴിയും തോറും തിരുവചനവന് ബോറടിയല്ല. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ ഒരു വൃക്ഷം പോലെ ആയിരിക്കും. മൂന്ന് കാര്യങ്ങൾ അവൻ അത് ഉണരുമ്പോൾ എന്ത് ചെയ്യും, അവൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും, അവൻ ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും. വേഗത്തിൽ വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 6:22 പ്രോവേഴ്സ് 6:22 ഇന്ന് പ്രധാനമായിട്ട് ഞാൻ യൗവനക്കാരുടെ അത്ര സംസാരിക്കുന്നത്. പ്രോവേഴ്സ് 6:22 എല്ലാവരും എടുത്തു, കുഞ്ഞുങ്ങളടക്കം എല്ലാവരും എടുത്താട്ടെ. പ്രോവേഴ്സ് 6:22 വേഗത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. സുനീഷ് വായിച്ചാ.
നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും.
നീ നടക്കുമ്പോൾ, when you go, it shall lead you. പഠിച്ചോണ മക്കളെ, when you go, നീ പുറത്തു പോകുമ്പോൾ ഈ വചനം നിന്നെ വഴി കാണിക്കും. അടുത്തത്,
നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും.
when you sleep, it shall keep thee. ശ്രദ്ധിച്ചേ, നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ എന്ത് ചെയ്യും, കാക്കും. അടുത്തത്,
നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും.
പ്രൈസ് ദി ലോർഡ്. നീ ഉണരുമ്പോൾ അത് നിന്നോട്. എത്ര പേർക്ക് അനുഭവമുണ്ട്? ഹല്ലേലൂയ. ഞാന് ദൈവവചനം വായിക്കുമ്പോൾ അതിനെ വഴി കാണിച്ചു തരുന്നു. രണ്ടാമതായി, അത് ഉറങ്ങുമ്പോൾ അതെന്നെ കാക്കുന്നു, ഉണരുമ്പോൾ എന്നോട് സംസാരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ നാവിഗേറ്റേഷൻ എന്ന് പറയുന്ന ദൈവവചനത്തെ വളരെയധികം സീരിയസ് ആയി കണ്ട, ദൈവവചനം കാണാതെ പഠിച്ച, മെമ്മറൈസ് ചെയ്ത, അനുസരണത്തിൽ വരുത്തിയ, അത് ടോട്ട്മാൻ എന്ന് പറഞ്ഞ ആള്, അദ്ദേഹത്തിന് ഒരു തിയറി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, HWLW, ഹിസ് വേർഡ് ലാസ്റ്റ് വേർഡ്. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞു, ഹിസ് വേർഡ് ഈസ് ദ ലാസ്റ്റ് വേർഡ്. ദൈവവചനം അത്രേ എന്റെ ജീവിതത്തിലെ രാത്രികളിലെ അവസാനത്തെ വാക്ക്. അത് ഞാൻ വായിച്ച് ധ്യാനിച്ച് കിടന്നുറങ്ങുമ്പോൾ എന്റെ ബോധമനസ്സുറങ്ങുമ്പോഴും ഉപബോധ മനസ്സിൽ ദൈവവചനം എന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഉണരുമ്പോൾ ആ വചനം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന യുവനക്കാരെ, നിങ്ങൾ ആരെങ്കിലും ദൈവവചന ധ്യാനത്തിൽ നിന്ന്, ദൈവവചനത്തിലുള്ള സന്തോഷത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ ദൈവവചനത്തിൽ ആനന്ദിക്കുന്നില്ലെന്ന് ഒരു പടിയെങ്കിലും പുറകോട്ട് പോയെങ്കിൽ, ഇന്ന് മുതൽക്കാലം ഈ വചനങ്ങൾ സംസാരിക്കപ്പെടുമ്പോൾ നീ ഓർത്തുകൊള്ളുക, നീ പുറത്തേക്ക് പോകുമ്പോൾ അത് നിന്നെ വഴി കാണിക്കും. നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും. നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. അതുമാത്രമല്ല സഹോദരങ്ങളെ, നമ്മുടെ പ്രതികൂലത്തിന്റെ സമയത്ത് സങ്കീർത്തനക്കാർ ഇങ്ങനെ പാടി, നിന്റെ ന്യായപ്രമാണം പറഞ്ഞാട്ടെ, നിന്റെ ന്യായപ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടത്തിൽ നശിച്ചു പോകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും പോലെ അനേക കഷ്ടങ്ങളെ കടന്നുപോയവർ എന്തിനു മരണം വഴിയായി തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചു? നമ്മൾ ഇന്നിവിടെ ബലത്തോടെ പാടുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വചനം നമ്മുടെ പ്രമോദമായതോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. അഡ്വേഴ്സിറ്റീസ്. പല ആളുകളും വചനം ധ്യാനിക്കും, വചനം നോട്ടെഴുതും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഉഷാറായിട്ട് പോകുമ്പോൾ ഒരു അഡ്വേഴ്സിറ്റി, ഒരു പ്രതികൂലം വന്നു. അവിടെയാണ് പ്രശ്നം വരുന്നത്. അവിടെ നമ്മൾ പറയുന്നതിനാണെന്നറിയോ, ഓ എനിക്ക് വചനം വായിക്കാൻ ഒരു എന്ത് വരുന്നില്ല, ഒരു ഉഷാറ് വരുന്നില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റൊന്നും വചനം വായിക്കുമായിരുന്നു, എന്നും ഞാൻ എഴുതുമായിരുന്നു, എന്നും ഞാൻ പഠിക്കുമായിരുന്നു, എന്നും ഞാൻ SMS അയക്കുമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ അതിനൊരു ഉഷാറ് വരുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, അഡ്വേഴ്സിറ്റി, പ്രതികൂലം ദൈവം നിനക്ക് തരുന്ന എന്തിനാണെന്ന് അറിയാമോ? ആ വചനം ആഴത്തിൽ വേരുന്നാൻ വേണ്ടി ദൈവം തരുന്നതാ. പ്രൈസ് ദി ലോർഡ്. ആ വചന ഉപരിതലത്ത് കുറച്ച് വേരുകൾ തരാൻ വേണ്ടിയല്ല, ആഴത്തിൽ വേരുന്നാൻ വേണ്ടി തരുന്നത്. ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നത് അത് അതിന്റേതായ സീരിയസ്നെസ് എടുക്കണമേ, കേട്ടിരിക്കരുത്. പ്രിയ സഹോദരങ്ങളെ, പണ്ടുകാലത്ത് കപ്പലുകൾ നിർമ്മിക്കുന്നവര് അവർ തടി വെട്ടാൻ വേണ്ടി കടന്നു പോകും. തടി വെട്ടാൻ വേണ്ടി വലിയ കുന്നുകളുടെ മുകളിലേക്ക് അവർ കടന്നു പോകുമ്പോൾ അവരാദ്യം ചെയ്യുന്നത് അവർ മൊത്തത്തിൽ ഒരു മരം നോക്കി ഒരു വളർന്നു വരുന്നൊരു മരം നോക്കി വെച്ചിട്ട് ചുറ്റുപാടുകൾ എല്ലാ മരങ്ങളും വെട്ടിക്കളയും. എല്ലാ മരങ്ങളും വെട്ടിക്കളഞ്ഞിട്ട് ഈ ഒരൊറ്റ മരം മാത്രം അവിടെ കാണത്തുള്ളൂ. എന്തിനാണെന്നറിയാമോ? ചുറ്റുപാടും ആരും സപ്പോർട്ട് ഒന്നുമില്ല. ശക്തമായ കൊടുങ്കാറ്റടിക്കും. നാല് സൈഡിൽ സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത് ഡയറക്ഷനിൽ നിന്ന് കാറ്റുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മരം എന്തിയെന്നറിയാമോ? ആഴത്തിലേക്ക് തന്റെ വേരുകൾ ഊരിഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ മരം ശക്തമായിട്ട് മരമായിട്ട് ചില വർഷങ്ങൾ കഴിയുമ്പോൾ അതവർ വെട്ടിക്കൊണ്ട് വന്നിട്ടാണ് കപ്പലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അത് പണിതുകൊണ്ടിരിക്കുന്നത്. ചുറ്റുവട്ടം ആരുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഒരു പ്രതിസന്ധിയിൽ ആരുമില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലെ, എന്നോട് ആരും എന്താ സംസാരിക്കാത്തത്? എന്റെ വീട്ടിൽ ആരും എന്താ വരാത്തത്? ഈ ചുറ്റുപാട് നാല് ഭാഗത്തൊന്നും കാറ്റടിക്കുന്നുണ്ടെന്ന് ഓർത്തു. ഒരു കാര്യം ഓർത്താൽ മതി, ദൈവത്തിനൊരു പണി നടത്താൻ വേണ്ടി നിർത്തിയിരിക്കുക. ദൈവത്തിന് ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ താഴെ വേരൂന്നി മീതെ ഫലം കൈപ്പണ്ടക്കവണ്ണം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ഉഷ്ണം വരുമ്പോൾ അവൻ പേടിക്കുകയില്ല, അത് വാട്ടം തട്ടാതെ ഉഷ്ണമുള്ള കാലത്തും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ തിരുവചന പ്രകാരം നമ്മുടെ ജീവിതത്തെ ആ മരത്തോട് ഉപമിക്കുമ്പോൾ, മരങ്ങൾ വെട്ടിക്കഴിയുമ്പോൾ അത് ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കറിയാം, മരത്തിന്റെ ഭംഗി അറിയുന്നത് പുറമെയുള്ള തൊലി കണ്ടിട്ടല്ല, ഇല കണ്ടിട്ടല്ല, ആ മരം മുറിച്ചു കഴിയുമ്പോൾ അതിലെ റിംഗ്സ് കാണാം. അതിനെ ആളുകൾ വിളിക്കുന്നത് ആനുവൽ റിംഗ്സ് എന്നത്രേ. നമുക്ക് ഈ മരത്തിന്റെ വർഷം എത്രയാണെന്നറിയാം, 1, 2, 3, 4, 5 ഇങ്ങനെ എണ്ണിയാൽ മതി. എന്നാൽ ഏതൊക്കെ വർഷങ്ങളിലാണ് ഈ മരം ഉഷാറായതെന്നും ഏതൊക്കെ വർഷങ്ങളിലാണ് തളർന്നുപോയതെന്നും ഈ റിംഗ്സ് നോക്കി കാണാൻ പറ്റും. ഉഷാറായ വർഷങ്ങളിൽ ആ റിംഗ്സ് വളരെ സ്ട്രോങ് ആയിരിക്കും, അതേ കരിഞ്ഞുപോയ വർഷങ്ങളിൽ ആ റിംഗ്സ് ഇങ്ങനെ ഇരിക്കും. പ്രിയ സഹോദരങ്ങളെ, നിത്യതയിൽ നമ്മുടെ ജീവിതം വെട്ടപ്പെടുമ്പോൾ ദൈവം ആ റിംഗ്സ് നോക്കിട്ട് പറയും, 2010 ഈ വ്യക്തി നല്ല ഉഷാറായിരുന്നു, പ്രൈസ് ദി ലോർഡ്. 2014 പക്ഷെ സമൃദ്ധിയും പൈസയൊക്കെ കൂടിയപ്പോൾ ആ ഉഷാറ് കുറഞ്ഞുപോയി. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, ദൈവം നമ്മെ അവിടുത്തെ ഉപകരണങ്ങളാക്കി നിർമ്മിക്കാൻ വേണ്ടി ഒരു മരമായിട്ട് ദൈവം ഇവിടെ വളർത്തുമ്പോൾ നമുക്ക് പറയണമേ, കർത്താവേ നിന്റെ വചനത്തെ ഞാൻ ധ്യാനിക്കുന്നു. പെട്ടെന്ന് വായിക്കാം, Psalms 119:15 15 വാക്യം വേഗത്തിൽ വായിക്കാം, ജസ്റ്റ് വായിച്ചു പോകുന്നു. 15 വാക്യം വേഗത്തിൽ വായിക്കാം. നമുക്കറിയാവുന്ന വചനങ്ങൾ അത്ര, വചനം ധ്യാനിക്കണം, വായിച്ചു മാത്രം പോകരുത്, വചനം ധ്യാനിക്കണം വേഗത്തിൽ.
ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യും.
ഐ വിൽ മെഡിറ്റേറ്റ് ഇൻ തൈ പ്രിൻസിപ്ലസ്. കുഞ്ഞുങ്ങളെല്ലാം വായിച്ചോണം, ഞാൻ നിന്റെ വചനങ്ങളെ സൂക്ഷിക്കുന്നു, നിന്റെ വചനങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. 78 വാക്യം 78 വേഗത്തിൽ വായിക്കാം, കിട്ടിയൊരു വായിക്കാം.
അഹങ്കാരികൾ എന്നെ വെറുതെ മറിച്ചിട്ടിരിക്കാൻ ലജ്ജിച്ചു പോകട്ടെ.
അഹങ്കാരികൾ ചുറ്റും എന്നെ മറിച്ചിടുന്നുണ്ട്, അവർ ലജ്ജിച്ചു പോകട്ടെ. എന്നാൽ
ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കും.
ഞാൻ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം അതിന്റെ 97 വാക്യം, Psalms 119:97.
നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം.
ഓ, നിന്റെ ന്യായപ്രമാണം എനിക്ക്
എത്രയോ പ്രിയം.
എത്രയോ പ്രിയം കിട്ടിയില്ലയോ ഇവിടെ അതിന്റെ 97. ഓ, ഹൗ ഐ ലവ് തൈ ലോ. നിന്റെ ന്യായ, ഒരു മിനിറ്റ്, നിന്റെ ന്യായപ്രമാണം എനിക്ക്
എത്രയോ പ്രിയം.
യോശിയാവിന്റെ കാലത്ത്, ജോസിയാന്റെ കാലത്ത് ഉണർവ് ആരംഭിക്കുമ്പോൾ ഒരു അത്ഭുതമുണ്ട്. ദൈവജനമാ, സ്വന്തം ജനമാ, അദ്ദേഹത്തിന്റെ അപ്പനും വല്യപ്പനും ഒക്കെ വളരെ ദൈവത്തിന് വിപരീതമായിട്ട് ജീവിച്ചവരാ. ആലയം അടച്ചു പൊട്ടിക്കിടക്കുക, വലിയൊരു കണ്ടുപിടുത്തം. ഒരാൾ പറയത്തില്ല, ഞാനൊരു പുതിയ കണ്ടുപിടുത്തം നടത്തിയെന്ന് പറഞ്ഞ പോലെ ഒരാൾ കയറിയിട്ട്, ആലയത്തിൽ കയറിയിട്ട് പറയാണ്, ഒരു ഡിസ്കവറി, ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു, ന്യായപ്രമാണ പുസ്തകം കിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ന്യായപ്രമാണ പുസ്തകം കിട്ടിയിരിക്കുന്നതാണ് അവന്റെ കണ്ടുപിടുത്തം. പ്രിയ സൗരങ്ങളെ, അതിനർത്ഥം എന്നറിയാമോ? അനേക നാളുകളായിട്ട് അത് എടുക്കുകയോ അത് വായിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലും ആരെങ്കിലും വന്നിട്ട് അതൊരത്ഭുതമാകുമോ? ഓ, എന്തിയേ, ബൈബിൾ കണ്ടുകിട്ടിയിരിക്കുന്നു. കാരണം കുറെ ദിവസങ്ങളായി വായിക്കുകയോ ധ്യാനിക്കുകയോ. പ്രിയ സൗരങ്ങളെ, ഞാൻ കർത്താവിന്റെ വചനത്തിൽ ഞങ്ങൾ പറയുക, നിന്റെ മൊബൈലിൽ അതുണ്ടാകും, ഒരുപക്ഷെ PDF ഉണ്ടാകും, ഒരുപക്ഷെ വാട്സപ്പിലൂടെ കിട്ടുന്നുണ്ടാകും. PDF കിടന്നോട്ടെ, വാട്സപ്പിൽ കിടന്നോട്ടെ, പക്ഷെ തിരുവചനങ്ങൾ ഹൃദയത്തിൽ എഴുതിയിട്ടില്ല എങ്കിൽ സമയത്ത് ഫലം ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിച്ചിരിക്കുന്നു, നിന്റെ വചനം എന്റെ കാലുകളുടെ വിളക്കും എന്റെ പാതയുടെ പ്രകാശം. ദൈവസഭ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ, ദൈവവചനത്തോട് സീരിയസ് ആയിട്ടിരിക്കുന്നവൻ അതെത്ര പ്രതികൂലം വന്നാലും ആ വീട് വീഴത്തില്ല. കാരണം അത് ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ടതായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് തോന്നും ചഞ്ചലത്വം വന്നെന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷെ അത് വീഴത്തില്ല. കാരണം ഓ ഹൗ ഐ ലവ് ദ ലോ, ഇറ്റ് ഈസ് മൈ മെഡിറ്റേഷൻ ഓൾ ദ ഡേ, നോട്ട് ഓൺലി സൺഡേസ്. സൺഡേ മാത്രമല്ല, ആരെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴല്ല, നിന്റെ നായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയമായിരിക്കുന്നു, അത് രാവും പകലും എന്റെ ധ്യാനമായിരിക്കുന്നു. സങ്കീർത്തകാരി ഇങ്ങനെ പറഞ്ഞു, എന്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. കഴിഞ്ഞ സാരമുള്ളവർ പ്രസംഗിച്ചു പറഞ്ഞു, നമ്മുടെ വീടിനൊക്കെ ഈ ടാങ്കിന് ഓവർഫ്ലോ വാൽവ് ഉണ്ട്. ഓവർഫ്ലോ വാൽവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാങ്കിൽ വെള്ളം നിറച്ചു കഴിയുമ്പോൾ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ ഓവർഫ്ലോ ആകും. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു, നമ്മുടെ ഹൃദയത്തിന്റെ ഓവർഫ്ലോ വാൽവാണ് നമ്മുടെ നാവെന്ന് പറയുന്നത്. ഹൃദയത്തിൽ വചനം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നാവിലൂടെ അത് പുറത്തേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൽ ഈ ലോകപരമായ കാര്യങ്ങൾ, ചില വീടുകളിൽ ചെല്ലുമ്പോൾ, ക്ഷമിക്കണമേ, രാഷ്ട്രീയ, കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ആളുകൾക്ക് വലിയ വാചാലത കാണുന്നതുകൊണ്ടാണ് പലരും ആ ഏരിയയിൽ പോലും വരാത്തത്. ക്ഷമിക്കണം സഹോദരങ്ങളെ, ഞങ്ങൾക്കും അറിയാം കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക കാര്യങ്ങൾ. എന്നാൽ ഞങ്ങൾക്കറിയേണ്ടത് കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം നിന്നോട് എന്ത് സംസാരിച്ചു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവോട്, നിന്റെ വചനം എന്റെ കാലുകളുടെ വിളക്കും എന്റെ പാതയുടെ പ്രകാശവുമാകുന്നു. കർത്താവോട് പറഞ്ഞാട്ട, കർത്താവേ, ഈ അവസാന നാളുകളിൽ നിന്റെ വചനത്തെ എന്റെ നാവിൽ നീ ഒരു അഗ്നിയാക്കി മാറ്റണമേ. ഹാലലൂയ്യ. കർത്താവ് പറഞ്ഞു, എന്റെ വചനം തീ പോലെയും പാറയത്തവർക്കുന്ന കൂടം പോലെയും അത്രേ. യഹോവയുടെ വചനത്തെക്കുറിച്ച് പറയുന്നു, അത് ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും സന്ധികളെയും അസ്ഥിമജ്ജകളെയും തുളച്ചേലുവോളം ഹൃദയത്തിൽ കടഞ്ഞെന്ന് ഹൃദയത്തിന്റെ ചിന്തകളെയും നനവുകളെയും വിവേചിക്കുന്നതുമാകുന്നു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെയാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. വചനത്തെ തുച്ഛീകരിക്കരുത്. വചനം നമ്മുടെ ജീവിതത്തിലെ സമർത്ഥമായ വചനമായിരിക്കട്ടെ. വല്ല കാലത്തും വായിച്ചിട്ട് ഓടുന്ന വചനമല്ല. കർത്താവ് എന്റെ ജീവിതത്തിൽ, ഓ ഹൗ ഐ ലവ് ഐ ദോ ലോ ഹൗ ഓ ഹൗ ലവ് ഐ ദൈ ലോ ഇറ്റ് ഈസ് മൈ മെഡിറ്റേഷൻ ഓൾ ദ ഡേ. നമുക്കത് പറയാൻ സാധിക്കണമേ, നിന്റെ വചനം എനിക്ക് എന്റെ മെഡിറ്റേഷനാ, എന്റെ ധ്യാനമാ, എന്റെ ജീവിതത്തിൽ നിന്റെ വചനം എന്റെ ധ്യാനം അത്രേ. വീണ്ടും നമുക്ക് വായിക്കാം അതിന്റെ 99 വാക്യം, 99 വേഗത്തിൽ.
നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകും.
നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കുന്നതുകൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ആരാകുന്നു? ബുദ്ധിമാനാകുന്നു. 99 നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കുന്നതുകൊണ്ട് ഞാൻ സകല ഗുരുക്കന്മാരിലും ബുദ്ധിമാനാകുന്നു. അതിന്റെ 148 വാക്യം, ജസ്റ്റ് അത് നിങ്ങൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 148 വായിച്ചാട്ടെ.
തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു.
തിരുവചനം ധ്യാനിക്കേണ്ടതിന്
രാജാവാ എന്നാ ചെയ്യുക?
തിരുവചനം ധ്യാനിക്കേണ്ട, പുള്ളി വിചാരിക്കുക, ചില പറയത്തില്ല രാവിലെ അലാറം വെക്കുക കാരണം നടക്കാൻ പോണം. എന്നാൽ ഇദ്ദേഹം പറയുന്നത് നമ്മൾ രാവിലെ അലാറം വെക്കും കാരണം മെട്രോ പോകുന്ന സമയത്തേക്ക് ചാടി ഇരുന്നേക്കണം. ഇവിടെ പക്ഷെ ഇദ്ദേഹം പറയുന്നത് തിരുവചനം ധ്യാനിക്കേണ്ടതിന് ഞാൻ എന്റെ കണ്ണ് ക്ലോക്കയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവെ, ഞാൻ നിന്റെ വചനം ധ്യാനിക്കുമ്പോൾ എന്റെ ജീവിതത്തിലേക്ക് സമർത്ഥമായ ജീവൻ ഒഴുകും. ഞാൻ ഒരു കാരണം പറയാം, ആരും വിധിക്കാൻ വേണ്ടിയല്ല, എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ സമർത്ഥമായ ജീവൻ ഇല്ലാത്തതിൽ ഒരു കാരണം തിരുവചനത്തിന്റെ സമൃദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. തിരുവചനം നമുക്കറിയാം, അത് ആരിലും സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരണമെന്ന് പറയരുത്, താഴെ പാതാളത്തിൽ നിന്ന് ആരും കൊണ്ടുവരുമെന്ന് പറയരുത്. വചനം നിനക്ക് സമീപത്വമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ദ ലൈഫ് ഓഫ് പ്രയർ. ഒന്നാമത് ആ വചനത്തിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ, ഒന്ന്, വചനത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മെ തന്നെ ശോധന ചെയ്യുക. ഇല്ല എങ്കിൽ ദൈവവചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവെ, ഈ വചനം ധ്യാനിപ്പാൻ, ഈ വചനം പഠിക്കാൻ, ഈ വചനം എഴുതാൻ, ഈ വചനം മറ്റുള്ളവർ പറയാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരികയാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ സഹോദരിമാരുടെ സഹോദരന്മാരുടെ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇരിക്കുന്ന ഒരു പക്ഷേ വേദവസ്തം 10 വർഷമായിരിക്കാം, പക്ഷെ നമ്മൾ എത്രത്തോളം ഈ ദൈവനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? നമ്മുടെ ഭവനത്തിൽ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? എത്രത്തോളം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കുന്നുണ്ട്? എത്രത്തോളം നാം ഈ വചനത്തിൽ ആനന്ദിക്കുന്നുണ്ട്? എത്രത്തോളം ധ്യാനിക്കുന്നുണ്ട്? ജീവ ഉറപ്പ് ഞാൻ പറയാം, അവൻ ഇഷ്ടം തട്ടുമ്പോൾ പേടിക്കുകയില്ല, അവൻ ഇഷ്ടം തട്ടുമ്പോൾ അവൻ വാടിപ്പോകത്തില്ല, വരളച്ചുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചോട്ടും. കാരണം അവന്റെ ഉള്ളിൽ ദൈവവചനം അവന്റെ ഉള്ളിൽ തീപോലെ കത്തിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്, ലൈഫ് ഓഫ് പ്രയർ, പ്രാർത്ഥനയുടെ ജീവിതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഒരു കൂട്ടായ്മയിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ശരിക്കും സംസാരിച്ചുകൊണ്ടിരുന്ന വസിക്കുന്നതിനെ കുറിച്ച്, അബൈഡിംഗ് ലൈഫ്, പെട്ടെന്ന് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ ബോധ്യം തന്നു, പ്രയർ ലൈഫ് ഈസ് ഈക്വൽ ടു അബൈഡിംഗ് ലൈഫ്. പ്രാർത്ഥനാ ജീവിതമാണ് വസിക്കുന്ന ജീവിതം. കാരണം ബൈബിൾ പറയുന്നു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ, ഇച്ഛിക്കുന്നത് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും അപേക്ഷിപ്പിന് അത് നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ എന്നെ തന്നെ ശോധന ചെയ്തു, കർത്താവെ, എനിക്കൊരു റെഗുലർ പ്രയർ ലൈഫ് ഉണ്ടോ? രാവിലെ 5 മിനിറ്റ് പ്രാർത്ഥനയല്ല, വൈകുന്നേരത്തെ 3 മിനിറ്റ് പ്രാർത്ഥനയല്ല, പെട്ടെന്നറിയാൻ ഒരു വഴിയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ ദൈവാത്മാ വീണ്ടും ഞങ്ങളെ ഉണർത്തി, നിങ്ങൾക്ക് മെസ്സേജുകൾ കിട്ടാറുണ്ടോ? ഇവിടുന്ന് സഹോദരന്മാരയക്കുന്നതും മെസ്സേജുകൾ കിട്ടാറുണ്ടോ? എല്ലാവർക്കും കിട്ടുന്നുണ്ട്. എത്ര പേർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്? കൈ ഉയർത്തണ്ട. അതോ ഈ ചില ഗ്രൂപ്പിലൊക്കെ ന്യൂസ് ഉണ്ട്, ന്യൂസ്, ഈ നമ്മൾ ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ അതിനകത്തൊക്കെ പോയി രജിസ്റ്റർ കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് വന്നുകൊണ്ടിരിക്കും. ആ ഒരു ന്യൂസ് കിട്ടി, നമ്മുടെ മൈസൂർ തെരച്ചിൽ ഒരാൾക്ക് പനിയാണ്. പനിയല്ലേ? അടുത്തൊരു ന്യൂസ് വന്നു, അതെ, ബെല്ലാലൊരു മോളെ പാമ്പ് കടിച്ചു. ഓ അയ്യോ, കഷ്ടമായി പോയി. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മെ പരിശോധിക്കുന്നത് ശോധനകളല്ല, എന്റെയും നിങ്ങളുടെയും ഉഷാറ് കർത്താവ് പരിശോധിക്കുന്നത് നമുക്ക് രഹസ്യമായി നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രയർ റിക്വസ്റ്റ് കിട്ടുമ്പോൾ ഞാനും നിങ്ങളും മുട്ട വീഴുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഇൻഫർമേഷൻ ആയിട്ട് കണ്ടിട്ട്, ആ ഓ, കഴിഞ്ഞ ആഴ്ചയിൽ ഇന്നിന്ന ആളുകൾ, ആ പിന്നെ കുറച്ചുപേര് നോർത്ത് ഇന്ത്യയിൽ പോയി, പിന്നെ കുറച്ചുപേർ ഓങ്കോളിൽ പോയി, കുറച്ചുപേർ വയനാട്ടിൽ പോയി, ഇങ്ങനെയുള്ള ചില ന്യൂസ് കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ബെറ്റർ ആ സഹോദരങ്ങളെ വിളിച്ചു പറ, ഞങ്ങൾക്ക് ദയവായിട്ട് അയക്കരുത്, കാരണം ന്യായവിധി കൂടുക. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത വചനം പറയുന്നു, പ്രാർത്ഥനയിൽ നമ്മൾ പറഞ്ഞറിയാം നമുക്ക് സമയമില്ല. ബ്രദറെ, ഇതൊക്കെ എല്ലാം ഒത്തിരി വിഷയങ്ങൾ ഇങ്ങനെ പുറകെ പുറകെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇതെല്ലാം കൂടെ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, തിരുവചനം വ്യക്തമായിട്ട് പറയുന്നു, കർത്താവിന്റെ വരവെടുത്തിരിക്കുന്നത് കൊണ്ട് ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. രണ്ട് വചനങ്ങൾ ഒരുപോലുണ്ട്, അത് രണ്ടും കാണിച്ചുതരാം. റോമർ 12:13 വായിച്ചാട്ടെ. ഒരാൾ കൊലോസ്യർ 4:2, രണ്ടും ഒരു വചനം തന്നെയാ. റോമർ 12:13, കൊലോസ്യർ 4:3.
കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കും.
അടുത്ത വചനത്തിന് ശേഷം
പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ.
പ്രാർത്ഥനയിൽ എന്താണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്? പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, ഡിവോട്ട് യുവേഴ്സൽസ് ടു പ്രയർ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന എത്ര പേരുണ്ട്? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വീട്ടുകാർ പറയും എനിക്ക് ഇച്ചിരി പ്രാർത്ഥിക്കണം. സൗരങ്ങളെ, വീട്ടിലുള്ള മറ്റ് സൗരങ്ങളെ, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യരുത്. നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ ആരുമായിക്കോട്ടെ, എനിക്ക് ഇച്ചിരി നേരം പ്രാർത്ഥിക്കണമെന്ന് സിൻസിയറായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കടയിൽ പോകുന്ന പരിപാടിയെല്ലാം അവസാനിപ്പിക്കണം. പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. നാളും നാഴികയും അറിയാതെ കൊണ്ട് ഉണർന്നിരിപ്പീൻ. സിയോനെ ഉണരുക, ഉണരുക. കൊലോസ്യർ 4:2. എന്താണ് കർത്താവ് സഭയ്ക്ക് എഴുതി? 4:2 കൊലോസ്യർ. ഇതേ വചനം തന്നെ, ഡിവോട്ട് യുവേഴ്സൽസ് ടു പ്രയർ, 4:2. പ്രാർത്ഥനയിലുറ്റിരിക്കുവിൻ. അടുത്തത്, സ്തോത്രത്തോടതിൽ ജാഗരിപ്പിൻ. ഞാൻ ചോദിക്കട്ടെ, ഒരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. കർത്താവ്, ഞാൻ പ്രാർത്ഥനയിലുറ്റിരിക്കുന്നുണ്ടോ? പ്രാർത്ഥനയിലുറ്റിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വസിക്കുന്നുണ്ട്. നമ്മൾ പറയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എപ്പോഴാ? രാവിലെ ഞാനൊരു ഒരു കുറച്ചു നേരം പ്രാർത്ഥിക്കും, വൈകുന്നേരം. രാവിലെ കുറച്ചു നേരം പ്രാർത്ഥിക്കും, വൈകുന്നേരം കുറച്ചു നേരം പ്രാർത്ഥിക്കും. പ്രിയ സൗരങ്ങളെ, ആ പ്രാർത്ഥന കൊണ്ടൊന്ന് മുമ്പോട്ട് വണ്ടി ഓടത്തില്ല. ബൈബിൾ പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ വേർതിരിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുവിൻ. പ്രാർത്ഥനയ്ക്കകത്ത് എന്തുണ്ടെന്നറിയോ? പെറ്റീഷൻസ് ഉണ്ട്, അപേക്ഷകളുണ്ട്. ദൈവത്തോട് നമ്മൾ പറയണം, ഇല്ലെങ്ങനെ കർത്താവ് അറിയത്തില്ല എന്നുള്ളതല്ല, നമ്മൾ പറയണം. അടുത്തത്, താങ്ക്സ് ഗിവിംഗ് ഉണ്ട്. കർത്താവെ നന്ദി, കഴിഞ്ഞ ദിവസം ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ ഭൗതിക വിഷയം ആത്മീയ വിഷയം വേർതിരിക്കുന്നില്ല. പ്രാർത്ഥിച്ചു, കർത്താവെ മെസ്സേജ് വന്നു, അതെ സൗഖ്യമായിരിക്കും. ദൈവമേ നിനക്ക് സ്തോത്രം. പ്രാർത്ഥിച്ചവൻ ഉഷാർ കൂടുക. അടുത്തത്, പ്രിയ സൗരങ്ങളെ, അടുത്ത് ഇന്റർസെഷൻ. പെട്ടെന്നാണ് ഒരു പ്രാർത്ഥന വിഷയം. നമ്മുടെ ഭവനത്തിൽ ആയിക്കോട്ടെ, ഇന്റർസെഷൻ നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവെ, ആ ഒരു മധ്യസ്ഥതയുടെ ആത്മാവിനെ എനിക്ക് തരണം, മധ്യസ്ഥയുടെ ആത്മാവിനെ തരണം. അപ്പൊ നമ്മൾ, ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോ ബോറുണ്ടോ? അതാണ് ഒരു കാര്യം. ആപേക്ഷിക സിദ്ധാന്തം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ, പുള്ളി ദൈവത്തെ വിശ്വസിക്കാത്തവനാ. പുള്ളിയുടെ എനിക്കൊന്ന് റിലേറ്റീവിറ്റി ഒന്ന് മനസ്സിലാക്കി തരണം. പുള്ളി പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നീ ഒരു സ്റ്റൗവിന്റെ പുറത്ത്, ചൂടുള്ള സ്റ്റൗവിന്റെ പുറത്തിരുന്നാൽ നിനക്ക് ഒരു മിനിറ്റ് ഒരു മണിക്കൂറായിട്ട് തോന്നും. പക്ഷെ നീ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയോട് ഇരുന്നാൽ നിനക്ക് 5 മണിക്കൂർ 2 മിനിറ്റായിട്ട് തോന്നും. പ്രൈസ് ദ ലോർഡ്. ലോകം അത് മനസ്സിലാക്കി. ടൈം എന്ന് പറയുന്നത് ഇരിക്കുന്ന എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, ആരുടെ കൂടെ ഇരിക്കുന്നു എന്നുള്ളതാ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നരകത്തിൽ പോകുന്നതിന്റെ സമയം തീരത്തില്ല, കാരണം അവൻ തീക്കത്ത് കിടക്കുക. സ്വർഗത്തിൽ പോകുന്നതിന്റെ സമയം പോകുന്ന അറിയത്തില്ല, കാരണം ഈ ലോകത്തിൽ ഏറ്റവും സൗന്ദര്യവാനായ ഒരു വ്യക്തിയോടാണ് സമയം സ്പെൻഡ് ചെയ്യുക. പ്രൈസ് ദ ലോർഡ്. ഇതും പ്രാർത്ഥന ഇങ്ങനെ തന്നെയാ. പ്രാർത്ഥനയിൽ അത് ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടതിൽ ജാഗരിപ്പീൻ. മറ്റൊരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കാത്തവന് ശ്രദ്ധിക്കണേ, ഞാൻ ആരും എന്നോട് പണങ്ങല്ല. പ്രാർത്ഥിക്കാത്ത ഒരിക്കലും ഗൈഡൻസ് കിട്ടത്തില്ല. ദൈവം എന്താണ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരാൾ ചോദിച്ചാൽ, ചർച്ചിൽ പോകണം, പിന്നെ ഇടയ്ക്കൊക്കെ സഹോദരങ്ങളെ സഹായിക്കണം. നമുക്കൊരിക്കലും ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഗൈഡൻസ് കിട്ടത്തില്ല. എന്നെ വളരെ നാൾ കുഴക്കൊരു വചനമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഒരു ബ്ലോഗിനകത്ത് എന്റെ ചെറിയൊരു ഇത് എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരങ്ങളെ, യജമാനന്റെ ദാസിയുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും. നമ്മൾ, ഞാൻ ഇപ്പോൾ ഞാനത് തിരുത്താൻ ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞു, കർത്ത നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ ആത്മീയ സഹോദരങ്ങളൊക്കെ, എന്റെ ഒരു ചിന്തയായിരുന്നു, ഡിസ്റോം, ദാസന്റെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും, ദാസിയുടെ കണ്ണുകൾ യജമാനത്തിന്റെ കയ്യിലേക്കും എന്നതുപോലെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഞാൻ അതിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, കർത്താവെ, ഞങ്ങൾ നോക്കാൻ ആഗ്രഹിക്കുന്നത് നിന്റെ കയ്യിലേക്കല്ല, നിന്റെ മുഖത്തേക്കത്ര. ഇറ്റ് ഈസ് റോങ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം, Psalms 123:1-2. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരെ, ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. അവൻ ചില, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർക്കെടുതിയും പോലെ ആകരുത്. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച്, ഐ വിൽ ഗൈഡ് യു വിത്ത് മൈ ഐ. ഞാൻ നിനക്ക് ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരാൻ ആഗ്രഹിക്കുക. പക്ഷേ നീ നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിയിട്ട് തിരുവചനത്തിനും ദൈവസന്നിധി ഇരിക്കാനൊരു സമയം കിട്ടുന്നില്ല എങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കയ്യോ കഷ്ടം. വായിച്ചാട്ടെ, സുനീഷ് വായിച്ചാട്ടെ.
ദാസന്മാരുടെ കണ്ണ്
ഒന്നോട്ട്
സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ,
സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ,
നിങ്ങളേക്ക് ഞാൻ എന്റെ കണ്ണുയർത്തുന്നു,
നിങ്ങളേക്ക് ഞാൻ എന്റെ കണ്ണുയർത്തുന്നു.
അടുത്തത്, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും,
ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ
ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു.
അപ്പൊ ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ എനിക്ക് പ്രിയസ്ഥല അധികം സന്തോഷം തോന്നുന്നു. കാരണം കർത്താവ്, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ കയ്യിലോട് തന്നെ നോക്കിക്കൊണ്ടിരുന്ന, നിങ്ങൾക്ക് എന്നാ തോന്നും? ഈ പുള്ളി എന്തോ കിട്ടാൻ വേണ്ടിയാന്ന് തോന്നും. പക്ഷെ മുഖത്തേക്കാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷെ വചനത്തിന്റെ അർത്ഥം വായിക്കുമ്പോൾ തിരുവനന്തപുരം ഞാൻ വീണ്ടും സ്നേഹിക്കുക സൗരങ്ങളെ. പ്രിയ സൗരങ്ങളെ, ഈ വാക്യം എഴുതിയിരിക്കുന്നത് അവിടെ നടക്കുന്ന ഒരു വലിയ ഒരു വിരുന്നിനോടുള്ള ബന്ധത്തിലാണ് ഈ വാക്യം. എ ബിഗ് ബാങ്കറ്റ്. ശ്രദ്ധിക്കണേ, ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ, അവിടുത്തെ മധ്യപൂർവേഷ്യൻ സംസ്കാരത്തിൽ, അവിടെ ഒരു വലിയ വിരുന്ന് നടക്കുമ്പോൾ ഇന്നത്തെ പോലെ ഫോണും വോക്കി ടോക്കി ഒന്നുമില്ല, നൂറുകണക്കിന് ആളുകൾ ഇരുന്ന് ഫുഡ് കഴിക്കുക. അപ്പം ഈ ഈ വിരുന്ന് നടത്തുന്ന യജമാനനും യജമാനത്തി നേരത്തെ ഒരു ട്രെയിനിങ് ഉണ്ട്. എന്താണെന്നറിയോ, യജമാനനും യജമാനത്തി അവിടെ ഒരു കസേരയിട്ടിരിക്കും, അവരുടെ കയ്യിലോട് നോക്കിക്കോണം സിഗ്നൽസ്. ഈ സിഗ്നൽസ് ഈ ദാസി ദാസൻ അല്ലെങ്കിൽ ദാസി ശരിക്കും പഠിക്കും. ഈ ചൂണ്ടുവരൽ അലക്കി എന്താ അർത്ഥം, എന്താ ഇങ്ങനെ വെച്ച അർത്ഥം, എന്താ ഇങ്ങനെ വെച്ച അർത്ഥം, എന്താ കാരണം ലോങ് ഒത്തിരി ആൾക്കാരാ, ഇന്നത്തെ പോലെ മൈക്കൊന്നുമില്ല. അങ്ങനെ ഈ യജമാനൻ ഈ ദാസൻ എന്ത് ചെയ്യുന്നറിയ, യജമാനന്റെ കയ്യിലെ സിഗ്നൽസ് മുഴുവൻ പഠിച്ച് ട്രെയിൻഡ് ആയിട്ട് അവൻ ആ ബാങ്കിന്റ് ഹൗസിന്റെ സൈഡിൽ വന്നിരിക്കും. എന്നിട്ട് എന്താ അവന്റെ പണിയെന്നറിയാവോ, അവൻ ഈ കയ്യിലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. പത്താമത്തെ പന്തിയിൽ നാലാമതിരിക്കുന്നവന്റെ ചോറ് തീർന്നെങ്കിൽ അങ്ങോട്ട് നോക്കി അറിയാം അവിടെ വലമ്പി കൊടുക്കണം. പ്രൈസ് ദ ലോർഡ്. ദാറ്റ് ഇസ് ദ മീനിങ്. ദാസിയുടെ കണ്ണുകൾ യജമാനത്തിന്റെ കയ്യിലേക്ക് തന്നെ നോക്കുക. വാട്ട് ഔട്ട് നെക്സ്റ്റ്? എന്താ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ദാസന്റെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണുകൾ യജമാനത്തിന്റെ കയ്യിലേക്കും ഒന്നുപോലെ നോക്കുന്നില്ലെങ്കിൽ ഞാൻ പറയാം, മറ്റനേകർക്ക് വിളമ്പിക്കൊടുക്കേണ്ട ആഹാരം അവന് കിട്ടാതെ പോകും. നമ്മൾ വെല്ലലിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷത്തോടെ പോകും. ഒരുപക്ഷെ ദേശത്തിന്റെ ഏതെങ്കിലും ഒരു കരയിൽ അവന്റെ കലവറയിൽ എല്ലാം ഉണ്ട്, വാരി കൊടുത്താൽ മതി, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും എടുത്ത് അവിടെ കൊടുക്കണമെങ്കിൽ കർത്താവിന്റെ യജമാനന്റെ കയ്യിലേക്ക് നോക്കുന്നവന് സിഗ്നൽ കിട്ടും. ട്രാക്ടെങ്കിൽ ട്രാക്ട്, പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന, ഫോൺ വിളിയെങ്കിൽ ഫോൺ വിളി, വിസിറ്റെങ്കിൽ വിസിറ്റ്, രോഗശാന്തി പ്രാർത്ഥനയെങ്കിൽ രോഗശാന്തി, എന്തെങ്കിലും ആയിക്കോട്ടെ, അത് തന്നെയാണ് അവന് കിട്ടുന്നത്. കാരണം ദാസന്മാരുടെ കണ്ണ് യജമാനനിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, when they were worshipping the Lord, ഇംഗ്ലീഷ് എഴുതി, when they were doing their priestly ministry to the Lord, അവർ കർത്താവിനെ ആരാധിച്ച് ഉപസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാ പറഞ്ഞു, ബർണബാസിനെ ശൗലിനെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് അവരെനിക്ക് വേണ്ടി വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാ പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാണ്, പ്രാർത്ഥിക്കുമ്പോൾ ലുക്ക് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നോക്കുക. കാരണം അവന്റെ കരങ്ങൾ സകലവും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അവന് നിന്നോട് പറയാനായിട്ട് ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് കർത്താവ്, വി ആർ സോറി ലോർഡ്, ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ മിസ് ചെയ്തു പോയി. പക്ഷേ ഇന്ന് മുതൽ ഞങ്ങൾ കർത്താവ് നിന്റെ കയ്യിലേക്ക് നോക്കും. എന്തെങ്കിലും കിട്ടുമെന്നുള്ളതല്ല, ആരെയാണ് ഞാൻ സഹായിക്കേണ്ടത്, എവിടെയാണ് പോകേണ്ടത്, എവിടെയാണ് ആഹാരമില്ലാത്തത്, എവിടെയാണ് വെള്ളമില്ലാത്തത്, അവരെ ശുശ്രൂഷിപ്പാൻ കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് എന്നെത്തിനെ ഏൽപ്പിക്കുന്നു. എന്റെ കണ്ണ് നീ കൃപ ചെയ്യുവോളം ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ, തുണയാരുളും വൻകീരിൽ എൻ സഹായം, വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ എൻ സഹായം, വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. നിറ്റിരുതെങ്കിലും ഞാൻ ജസ്റ്റ് പാടി എന്ന് കൊടുത്തു. കർത്താവേ, ഇനി മുതൽ എന്റെ പ്രാർത്ഥനയിൽ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ നോക്കുക. എന്താ കർത്താവേ, എന്താ കർത്താവേ നിനക്ക് പറയാനുള്ളത്? റിയൽ സംഭവം ഞാൻ പറയാം. രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് കപ്പലുകൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു ക്യാപ്റ്റൻ ഒരു കപ്പലിന്റെ മുകളിൽ നിൽക്കുന്നു, മറ്റേ ആൾ മറ്റേ സൈഡിൽ നിൽക്കുന്നു. അപ്പോഴും ഒരു സിഗ്നൽ വന്നു, ഇയാൾ എന്തോ ആലോചിച്ചുകൊണ്ട് നിന്നു, രണ്ടും കൂടെ കൂട്ടിയിടിച്ച് വലിയ അപകടമുണ്ടായി. ആ ക്യാപ്റ്റനെ മിലിറ്ററിയുടെ മെയിൻ ആൾ വിളിച്ചു വെച്ചു, വാട്ട് ഇസ് യുവർ ഇന്റൻഷൻ? അദ്ദേഹം പറഞ്ഞു, സോറി, ഐ ആം തിങ്കിങ് ഓഫ് ബിൽഡിംഗ് എ ഫാം ഹൗസ്. ഞാൻ ഒരു പുതിയ സ്ഥലം മേടിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഓരോ പ്രാവശ്യം സ്വർഗത്തിന്റെ സിഗ്നൽ മിസ് ചെയ്യുമ്പോൾ ദർ ആർ ആക്സിഡന്റ്സ് ആൻഡ് ഡേഞ്ചേഴ്സ്. കർത്താവ് ചോദിക്കും, വാട്ട് ഇസ് യുവർ ഇന്റൻഷൻ? നമ്മൾ പറയണം, കർത്താവെ എനിക്ക് ഒറ്റ ഇന്റൻഷനേ ഉള്ളൂ, കർത്താവെ നിന്റെ നാമം മഹത്വമെടുക്കണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയിൽ നമ്മൾ മടുത്തു പോകരുത്. കർത്താവിനെ അറിയാം, കർത്താവ് ഗെത്സെമനെ പ്രാർത്ഥിച്ചവനാ. പ്രാർത്ഥന മടുത്തു പോകുന്നുണ്ടോ? ചേംബറിലുള്ള സൗരങ്ങളോട് ചോദിക്കുക, നമ്മൾ മടുത്തോ? മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവനൊരു ഉപമയും പറഞ്ഞു. കർത്താവ് പറഞ്ഞു, എപ്പോഴും സന്തോഷിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം. നമ്മൾ പറയും കുറച്ചുനേരം പ്രാർത്ഥിച്ചു, പക്ഷെ ഭയങ്കര എന്താ പറയുന്നത്, ഇനി ഞാൻ എന്നോട് ചേർന്ന് പറയും, എന്റെ ഒരു 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 ചിന്താഗതി കരി കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാം. നമ്മൾ പറഞ്ഞു, കർത്താവ് ബ്രദർ, ഞാൻ ആദ്യ സമയത്തൊക്കെ പ്രാർത്ഥിക്കും, എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു. പക്ഷെ ഈയിടെയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്തില്ല, ഒരു അനുഭവമില്ല. അത് നമ്മൾ അതുകൊണ്ട് ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നില്ല. എന്താ അനുഭവമാണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞ ആദ്യകാലങ്ങളിൽ പ്രാർത്ഥിക്കുമ്പം ഉത്തരം കിട്ടുമല്ലോ എന്നുള്ളതല്ല വിഷയം. ആദ്യകാലങ്ങളിൽ പ്രാർത്ഥിക്കുമ്പം എനിക്കങ്ങ് ഭയങ്കര അങ്ങ് ഭയങ്കര പവർ ഫീൽ ചെയ്യുകയും പിന്നെ ഞാനങ്ങ് സന്തോഷിക്കുക ചെയ്യുമായിരുന്നു. പക്ഷെ ഈ ദിവസം കഴിഞ്ഞ നാളുകളായിട്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴൊന്നും അത്ര ഒരു എന്ത് ചെയ്യുന്നില്ല, ഒരു എന്താ ഇനി പറയുന്നത്, ഒരു ഉഷാർ വരുന്നില്ല. പ്രിയ സൗരങ്ങളെ, ഉഷാർ വരാൻ വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ഒരു യുദ്ധമാ. പ്രൈസ് അല്ലാഹ്. നിങ്ങൾ ഇന്ത്യൻ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുന്നവർ അല്ലെങ്കിൽ ഭീകരമായിട്ട് യുദ്ധം ചെയ്യുന്ന എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ യുദ്ധം? അവൻ പറയാം നല്ല ഉഷാറായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കും. നല്ല രസമായിരുന്നു കേട്ടോ ഇന്നലെ അവന്മാർ ഐ എസിന്റെ ആൾക്കാർ വന്നപ്പോഴത്തേനെ ഇവിടുന്ന് പോകാൻ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി, എന്തോ രസമായിരുന്നു അറിയാം, ഭയങ്കര ഉത്സാഹമായിരുന്നു. അല്ലല്ല, അവൻ പറഞ്ഞത് ജീവൻ മരണ പോരാട്ടം അത്രേ അവൻ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഞാൻ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യുന്നു, പോരാടുന്നു. ഒരിക്കലും ഒരു മിലിറ്ററിയില് അവിടുത്തെ പട്ടാളക്കാർക്ക് രാവിലെ ക്യാപ്റ്റന്റെ വിരുന്ന് കൊടുത്തു. ശ്രദ്ധിക്കണേ, ഞാൻ അവസാനിപ്പിക്കുക. വിരുന്ന് കൊടുത്തപ്പോഴത്തേന് ഇയാളൊരു നല്ല മനുഷ്യനായിരുന്നു. ഇയാൾ ഓരോരുത്തർക്കും നല്ല ഏറ്റവും ടോപ്പ് ഫുഡ് കൊടുത്തു, ഏറ്റവും നല്ല ഐസ്ക്രീം എല്ലാം കൊടുത്ത് പട്ടാളക്കാർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ അവര് പറഞ്ഞെന്നറിയോ, ഞങ്ങളിവിടെ തന്നെ ഇരുന്നോളാം. അപ്പൊ പട്ടാള മിലിറ്ററി ക്യാപ്റ്റൻ പറഞ്ഞു, ഗോ ഫോർ ദ വാർ. നമ്മളും കർത്താവ് പറഞ്ഞ, കർത്താവെ ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് എന്റെ അച്ചായന്, ഒന്ന് പിന്നെ എന്റെ മോനെ, ഞങ്ങളിവിടെ അങ്ങ് കൂടിക്കോളാം. കർത്താവ് പറഞ്ഞു, നോ, ഗോ ഫോർ ദ വാർ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നതും ഇവിടെ അനുഭവം തന്നതും ഇവിടെ പള്ളിയറയിലെ രാജാവിനോട് കൂടെ തുള്ളിച്ചാടിയതും പാട്ടുപാടിയതും അതെ പർവ്വതങ്ങളിലെ പേടമാന്റെ പോലെ യേശുവിന്റെ കൂടെ തുള്ളിച്ചാടിയതും അവിടെ ഇരിക്കാൻ വേണ്ടിയല്ല. കർത്താവ് പറഞ്ഞു, ആകയാൽ നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ പ്രാർത്ഥന, കർത്താവേ, സെൻഡ് മീ എ റിവൈവൽ. കർത്താവ് എന്റെ ജീവിതത്തിൽ ഒരു ഉണർവിനെ അയക്കണമേ. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് സഭയിൽ ഒരു ഉണർവിനെ, അങ്ങനൊരു കാര്യമില്ല. നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ ഉണർവിയോഗവും ഉപവാസ പ്രാർത്ഥനയും? ഞങ്ങളുടെ നാട്ടിൽ ഉണർവ് യോഗം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, തമ്പുരാൻ അയക്കണം. അടുത്ത് നമ്മൾ പറയുന്നുണ്ടെന്ന് അറിയോ, പിന്നെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയ്ക്ക് പോയപ്പം ആൾക്കാർ കുറവായിരുന്നു, അതുകൊണ്ട് ഒരു ഉണർവില്ലായിരുന്നു. റിവൈവൽ എന്നുള്ള വാക്കിനെ എത്രമാത്രം ഡീഗ്രേഡ് ചെയ്ത് കളഞ്ഞു. ചെല്ലു പറഞ്ഞത് എല്ലാവരും നല്ല ഉഷാറായിട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് കറണ്ട് പോയി, ഉണർവെല്ലാം പോയി. ഇതൊന്നുമല്ല റിവൈവൽ. റിവൈവലിനെ കുറിച്ച് പഠിച്ച സഹോദരങ്ങളെ, നമുക്കറിയാം നിന്റെ തന്നെ മുന്നിലാണ് നിൽക്കേണ്ടതിന്. നീ ഞങ്ങളെ ചത്ത് കിടക്കുന്ന ഞങ്ങളെ ജീവിപ്പിക്കുന്നതിന് റിവൈവൽ എന്ന് പറയുന്നു. ജീനിയുടെ പേഴ്സണൽ റിവൈവൽ. ഈ കർത്താവ് എന്നെ നീ ഉണർത്തണം. ജിപ്സിസ് എന്ന് പറഞ്ഞു റിവൈവൽ ആരംഭിക്കണമോ, ഗോ ഇൻസൈഡ് ദ റൂം. ഒരു ചോക്കെടുക്ക്, എന്നിട്ട് നിങ്ങൾ അതിനെ നടക്കുന്നുണ്ട് ചുറ്റും ഒരു വട്ടം വരയ്ക്ക്. ദൈവത്തോട് പറ കർത്താവേ, ഈ വൃത്തത്തിനുള്ളിൽ ഒരു ഉണർവിനെ അയക്കണം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ഓരോരുത്തരും ഞാനും പ്രാർത്ഥിക്കണം, ലോർഡ് സെൻഡ് എ പേഴ്സണൽ റിവൈവൽ. എനിക്കൊരു പേഴ്സണൽ റിവൈവൽ ആവശ്യമാണ്. അതിനുശേഷമാണ് ഫാമിലി റിവൈവൽ വരുന്നത്, പിന്നെയാണ് ചർച്ച റിവൈവൽ വരുന്നത്, പിന്നെയാണ് എന്ത് വരുന്നത്, വേൾഡ് വൈഡ് റിവൈവൽ വരുന്നത്. പ്രിയ സൗരങ്ങളെ, ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ ഉണർവുകളും ആരംഭിച്ചത് ചെറിയ കൂട്ടങ്ങളിൽ നിന്നാണ്. ഇനി യൗവനക്കാരെ ശ്രദ്ധിക്കുക, യൗവനക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ 2000 വർഷത്തിലെ ചരിത്രത്തിൽ ഓൾമോസ്റ്റ് ഓൾ ദ റിവൈവൽസ് സ്റ്റാർട്ടഡ് അമംഗ് ദ യങ് പീപ്പിൾ. എല്ലാ ഉണർവുകളും യൗവനക്കാരുടെ മധ്യത്തിൽ അത്ര ആരംഭിച്ചത്, എക്സെപ്ഷൻസ് വളരെ കുറവാണ്. വാട്ടബൌട്ട് മിഷൻ മൂവ്മെന്റ്? ശ്രദ്ധിക്കണമേ, ഒരു കൂട്ടം പിള്ളേര്, ഒരു കൂട്ടം ചെറുപ്പക്കാര് അവര് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നടന്നു പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഇടിയും മിന്നലും ഉണ്ടായി. പെട്ടെന്ന് ഓടിക്കേറാൻ ഒരു വഴിയുമില്ല. അവർ കയറിയിരുന്ന ഹാഷ്ടാഗ് എന്ന് പറഞ്ഞ ഒരു കച്ചിപ്പുര, ഹാഷ്ടാഗിനകത്ത് കയറിയിരുന്നിട്ട് അവർ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി അവരുടെ മേൽ കടന്നു വന്നു. അവരതിന്റെ ആ ഹാഷ്ടാഗ് പ്രയർ മീറ്റിംഗ് എന്നറിയപ്പെടുന്ന ഹാഷ്ടാഗ് പ്രയർ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തതല്ല, മഴവയിൽ നിന്ന് അവർ കയറി കച്ചിപ്പുരക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. പക്ഷേ ദൈവത്തിന്റെ വലിയ ശക്തി ആ യൗവനക്കാരുടെ മേൽ കടന്നു വന്നു. അവർ വെളിയിലിറങ്ങുന്ന ദൈവത്തോട് വിളിച്ചു പറഞ്ഞു, ദൈവമേ ഏത് കോണിലേക്ക് നീ ഞങ്ങളെ അയച്ചാലും ഞങ്ങൾ വരാൻ തയ്യാറത്രേ. പ്രൈസ് ദ ലോർഡ്. ദാറ്റ്സ് ദ ബിഗിനിംഗ് ഓഫ് ദ മോഡേൺ മിഷൻ മൂവ്മെന്റ്. അല്പകാര്യങ്ങളുടെ ആരംഭങ്ങളെ അർത്ഥിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ ഹോവ സെരുബാബിന്റെ കയ്യിരിക്കുന്ന തൂക്കുകൾക്ക് കണ്ട് സന്തോഷിച്ചിട്ട് പറഞ്ഞു, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാലത്രേ. ജോനാഥൻ എഡ്വേർഡ്സ് ഒരു ചെറിയ സഭയിലെ ശുശ്രൂഷനായിരുന്നു, വലിയ ഇന്റർനാഷണൽ ചർച്ച ഒന്നുമല്ല. ഒരു രാത്രിയിൽ അവിടുത്തെ സഹോദരിമാർ കൂടിയിരുന്നില്ല, വിളിച്ചു, കർത്താവെ സെൻഡ് എ ഫയർ ലോർഡ്, കർത്താവെ അയക്കണമേ, ദൈവപ്രവൃത്തി അയക്കണമേ. അദ്ദേഹം വളരെ സിമ്പിളായിട്ട് നോക്കി വായിച്ച ആളാണ്. അദ്ദേഹം അന്ന് ആവർത്തന പുസ്തകത്തിൽ വാക്യം എടുത്ത്, ഇവിടുന്ന് ആരും എടുത്തത് പ്രസംഗിച്ചിട്ടില്ല, വഴുവഴുപ്പിൽ നിർത്തുന്ന ആ ഒരു ഭാഗം എടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ സിമ്പിളായിട്ട് സംസാരിച്ചു തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ചർച്ചിലിരിക്കുന്ന നീ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടവനെന്ന് കരുതുന്നുണ്ടാകും, പക്ഷെ നരകത്തിന്റെ തീ ആളെ കത്തിക്കൊണ്ടിരിക്കുന്നു. ആ തീ ഇങ്ങനെ നരകത്തിൽ നിന്ന് ഇങ്ങനെ ജ്വാല ജ്വാലയായിട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒരു സ്പൈഡർ വല കെട്ടുന്നത് പോലെ, അതിന്റെ മുകളിൽ പാട്ടൊക്കെ പാടി രസിച്ചിരിക്കുന്ന ഒരു ചെലന്തിയെ പോലെ അതിന്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നെങ്കിൽ, അദ്ദേഹം പറഞ്ഞു, ആ തീ നിന്നെ വിഴുങ്ങാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ആ ചർച്ചിലുണ്ടായിരുന്ന അനേകർക്ക് പാപബോധമുണ്ടായി. അവർ ദൈവത്തോട് നിലവിളിച്ചു. ഒരു വലിയ ദൈവപ്രവൃത്തി അന്ന് പകൽ
അവിടെ ആരംഭിപ്പാനിടയായി തീർന്നു. പ്രേശലോട് അല്പകാര്യങ്ങളുടെ ആരംഭങ്ങളെ ആർത്തുച്ഛീകരിക്കുന്നു. 1970s ശ്രദ്ധിക്കണമേ, അമേരിക്കയിലെ ഹിപ്പി മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ആൾക്ക് ഇപ്പോൾ ഈ ചെറുപ്പക്കാരെല്ലാം ഒത്തിരി മുടിയൊക്കെ നീട്ടി വളർത്തി ഇങ്ങനെ പോപ്പ് മ്യൂസിക്കും റോക്ക് മ്യൂസിക്കും ഒക്കെ ആയിട്ട് നടന്ന സമയത്ത് ഒരു കുടുംബം അവർ ചെയ്ത കാര്യം എന്നറിയാമോ? ദേ സ്റ്റാർട്ടഡ് എ കോഫി ഷോപ്പ്, ചെറിയൊരു ചായക്കട തുടങ്ങി. നമ്മുടെ ഭാഷയെ പറഞ്ഞ ഒരുപക്ഷെ ഇവിടുത്തെ ഒരു കോഫി ഷോപ്പ് തുടങ്ങിയിട്ട് അവിടെ വരുന്ന ഇവിടെ ചായ കുടിക്കാനും ബീഡി വലിക്കാനും വരുന്നവരോട് തങ്ങളുടെ കർത്താവിന്റെ സ്നേഹം പറഞ്ഞു തുടങ്ങി. എന്ത് സംഭവിച്ചെന്നറിയാമോ? അങ്ങനെ അനേക കോഫി ഷോപ്പുകൾ ആരംഭിച്ചു. ഈ കോഫി ഷോപ്പുകളിലേക്കെല്ലാം നൂറുകണക്കിന് ഹിപ്പികൾ കടന്നു വന്നു. അവരൊക്കെയും കർത്താവ് യേശുവിനെ അറിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. 1971 ആയിരക്കണക്കിന് ഹിപ്പികൾ രക്ഷിക്കപ്പെട്ടവർ അതിലൂടെ ഒരു റാലിയായിട്ട് നടത്തിയപ്പോൾ അതിന്റെ മുൻനിരയിൽ ഇങ്ങനെ വക്കായി ചൂണ്ടിക്കൊണ്ട് വൺ വേ, ദർ ഇസ് ഓൺലി വൺ വേ, ദർ ഇസ് ഓൺലി വൺ വേ എന്ന് പറഞ്ഞ് ബില്ലി ഗ്രഹാം അലറി വിളിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉയർത്തിയപ്പോൾ ഇത് ഇവർക്ക് ഏത് ചർച്ചയ്ക്ക് കടന്നുപോകാൻ പറ്റും? ചക്സ്മിത്ത് എന്ന് പറഞ്ഞൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു. നൂറുകണക്കിന് ഹിപ്പികൾ രക്ഷിക്കപ്പെട്ടവർ അവിടെ കൂടിക്കയറി അവരാ ആ ഗിറ്റാറും ആ ഇൻസ്ട്രുമെന്റും വായിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. അതത്ര മോഡേൺ. അനേക പാട്ടുകളുടെ ആരംഭം അതായിരുന്നു. അല്പകാര്യങ്ങളുടെ ആരംഭങ്ങളെ ആർത്തുച്ഛീകരിക്കുന്നു. പ്രിയ ദൈവവേദലെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ തന്നെ നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. ഹാലലൂയ്യ. ദൈവം പറയുന്നു, ഹഗായി 1 പറയുന്നു, എന്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട ഭവനങ്ങളിൽ പാർപ്പാൻ കാലമായോ? നിങ്ങൾ വളരെ അധ്വാനിച്ചു, ഞാനോ ദൂതി കളഞ്ഞു. ഓട്ടസഞ്ചിയിൽ ഇടുന്നത് പോലെ അധ്വാനിച്ചിട്ട് എനിക്ക് നിങ്ങൾക്കും ഒന്നും കിട്ടിയില്ല എങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ അന്ന് നീ ആ ഒരു പ്രവൃത്തി ആരംഭിച്ചെങ്കിൽ അതെല്ലാം വലിയ ഇന്റർനാഷണൽ പ്രോഗ്രാം അല്ലായിരുന്നു, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ചെയ്ത റിവൈവൽ അല്ലായിരുന്നു. ഹൃദയപൂർവ്വം വ്യക്തിപരമായി ദൈവത്തിന്റെ സന്നിധിയിൽ കഥ കടച്ച് നിലവിളിച്ചതിന്റെ മേൽ ദൈവശക്തി വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് ദൈവത്തിനെ സിമ്പിളായിട്ട് പറഞ്ഞപ്പോൾ അവൻ മറ്റുള്ളവരെ സ്നേഹിച്ചപ്പോൾ അവനവരെ കയറിയതപ്പോൾ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ സന്ദേശം ലോകത്തിലെല്ലായിടത്തും വ്യാപരിച്ചു തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, വാട്ട് അബൌട്ട് ഇന്ത്യ? നിങ്ങൾ ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കും, നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഒരുപക്ഷെ ഓ ഇപ്പോഴത്തെ ആത്മീയാവസ്ഥയിൽ എന്ത് സംഭവിക്കാനാ. ഒരു കാര്യം മനസ്സിലാക്കണം, ചരിത്രം പഠിക്കുമ്പോൾ ഇപ്പോഴത്തെ ആത്മീയാവസ്ഥയെക്കാട്ടിലും അനേകം മടങ്ങ് വേഴ്സായിരുന്നു അന്ന്. അന്ന് ദൈവത്തിന് അത് പ്രവർത്തിക്കാൻ സാധിച്ചെങ്കിൽ വിശ്വസിക്കുക, ദൈവത്തിന് ഇന്നും അത് സാധിക്കും. വിശ്വസിക്കും ദൈവത്തിന് സൂചിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഒരു ഭാരമുള്ള ഞാൻ പ്രാർത്ഥിക്കണം ഇന്ന്. ഒരാൾ കർത്താവേ ഈ ആലയത്തിൽ എഴുന്നേറ്റുണ്ട്, ആ ഭാരത്തോടുകൂടി കടന്നു പോകുന്നെങ്കിൽ അതാണെന്നോ പെണ്ണെന്നോ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയെന്നോ വ്യത്യാസമില്ലാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അവർ ദൈവത്തിന് സംസാരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു സൈന്യബലത്താലല്ല ശക്തിയാലല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ. കർത്താവ് പറ, കർത്താവേ നീ മടങ്ങി വരണം മടങ്ങി വരണം ഞങ്ങൾ പറയുന്നു. പക്ഷേ കർത്താവേ ഇന്ത്യയിൽ നീ എന്നെ ആക്കി വെച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ് ഈ ബംഗ്ലൂർ പട്ടണത്തിൽ നീ എനിക്ക് ജോലി തന്നത്? എന്തിനു വേണ്ടിയാണ് നീ എനിക്ക് വാഹനങ്ങളെ തന്നത്? എന്തിനു വേണ്ടിയാണ് നീ എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നത്? കേവലം ഒരു ഞായറാഴ്ച ക്ഷമിക്കണം ഒരു ചർച്ചിൽ വന്ന് അല്പസമയം പ്രസംഗം കേട്ടിട്ട് പോകാനാണോ? നോ, ഫോർ 100 times. കർത്താവ് എന്നെ സഹായിക്കണമേ. എന്റെ ജീവിതം ദൈവസ്നേഹത്താൽ ജ്വലിക്കണം. ഞാൻ വേൾഡ് വൈഡിനെ കുറിച്ചല്ല പറയുന്നത്, എന്റെ ജീവിതം ദൈവസ്നേഹത്താൽ ജ്വലിക്കണം. എന്റെ കണ്ണുകളിൽ ദൈവസ്നേഹത്തിന്റെ തീ കത്തണം. എന്റെ നാക്കുകളിൽ വചനത്തിന്റെ അഗ്നി കത്തിയെരിയണം. എന്റെ ഹൃദയം കർത്താവ് ജ്വലിക്കപ്പെടണം. എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ ഇടയാക്കണം. പ്രിയതിന് പണ്ഡിത രമാഭായി മുക്തി മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് പൂനെയിൽ അവർ കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു. അവര് കശ്മീരിൽ പോയി ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇന്ത്യയിലും ഇത് വേണം കർത്താവേ. അവർ മടുപ്പില്ലാതെ പ്രാർത്ഥിച്ചു, അനേക സമയങ്ങൾ പ്രാർത്ഥിച്ചു. ഏകദേശം ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടു. പ്രിയ സൗരങ്ങളിൽ ഒരു വലിയ തീ അവിടെ കിടങ്ങി വന്നു. ഒരു കുട്ടി ഒരു ബക്കറ്റ് നിറച്ച് വെള്ളവുമായിട്ട് ആ പ്രേമിജയ്ക്കിൽ ഓടിയിട്ട് തീ കെടുത്താനായിട്ട് തുടങ്ങി. അവൾക്ക് മനസ്സിലായി ഇത് ഒറിജിനൽ തീയല്ല, ഇത് നമ്മൾ കാണുന്ന അടുപ്പിലെ തീയല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ അഗ്നി അത്രേ. 700 സഹോദരിമാർ, ശ്രദ്ധിക്കണം, 700 സഹോദരിമാർ ഈരണ്ടായിട്ട് തിരിഞ്ഞ് മഹാരാഷ്ട്രയുടെയും കർണാടകത്തിന്റെ അനേക സ്ഥലങ്ങളിൽ പോയി ക്രിസ്തുവിന്റെ ക്രൂശിന്റെ സന്ദേശം ധൈര്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ്യ ഡോണാവറുള്ള എമിക്കർമ്മക്കൾ പറഞ്ഞു, കർത്താവെ ഞങ്ങളുടെ ദേവദാസികളെ, കുറച്ച് ദേവദാസികളെ അവിടുന്ന് ഇവിടുന്ന് അടിച്ചു മാറ്റി ഞങ്ങളോട് പ്രാർത്ഥിച്ചിരിക്കുക, ഞങ്ങളെ കൈവിടരുത് കർത്താവെ, ഡോണാവറിൽ നിന്ന് ഉണർവായിക്കണമേ. അങ്ങനെ അവർ ദൈവത്തോട് നിലവിളിച്ചു. ഒരു കൂട്ടം ദേവദാസി പെൺകുട്ടികളും അതെ എമിക്കർ മൈക്കിളും നിലവിളിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ കടന്നു വന്നു. ശക്തമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ആസാമിലെ ഖാസി ഹിൽസിൽ ദൈവത്തിന് ഉണർവ് ആരംഭിച്ചു. അതെ ആന്ധ്രയിലെ തീരപ്രദേശങ്ങളിൽ കർത്താവിനോട് ഉണർവ് ആരംഭിച്ചു. കേരളത്തിൽ നമ്മുടെ നാട്ടിൽ മധ്യതിരുവിതാംകൂറിൽ നൂറുകണക്കിന് ആളുകൾ കർത്താവിനെ അറിഞ്ഞു. ദൈവത്തോട് നമ്മൾ പറയണമേ കർത്താവെ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തി നീ ജീവിപ്പിക്കണമേ കർത്താവെ, ആണ്ടുകൾ കഴിയും മുമ്പേ നീ ജീവിപ്പിക്കണമേ കർത്താവെ. അതെനിക്കൊരു മഹത്വത്തിനായിട്ടല്ല, ചർച്ചിന്റെ മഹത്വത്തിനായിട്ടല്ല, ആളുകൾ കളിക്കാനും പേര് വെക്കാനും ബോർഡ് വെക്കാനും അല്ല കർത്താവെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിലെ ജീവനെ തന്ന ക്രിസ്തുവിനെ കൈസൊരാൾ പ്രസംഗിച്ചു. തന്റെ മടിയിലിരുന്ന പുത്രനെ ക്രൂശിലേക്ക് വലിച്ചെറിഞ്ഞ ദൈവത്തെ പുലർത്തുവാനായിട്ട് ഒരിക്കലും ഞാൻ പറയാം, തന്റെ മടിയിൽ ഓമനമുത്തം സ്വീകരിച്ചിരുന്ന ഏക പുത്രനെ ക്രൂശിലെ കള്ളന്മാരുടെ മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞ ദൈവത്തിന്റെ സ്നേഹത്തെ പ്രസംഗിപ്പാൻ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുമ്പോൾ ദൈവത്തോട് പറ, കർത്താവേ
ഗോതമ്പ് മണിനിലത്ത് വിളിച്ചാകുന്നില്ല എങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കുമെന്ന് പുത്രന്റെ പിള്ളേരൂടെ വന്ന് പറഞ്ഞെങ്കിൽ, കർത്താവെ ഒരു ഗോതമ്പ് മണി എന്റെ കയ്യിൽ കിട്ടിയാൽ അത് 100 വർഷം വരെ എനിക്ക് വെച്ചുകൊണ്ടിരിക്കാം, അത് അലമാരിയിൽ വെച്ചാൽ അത് ഒന്നുകൂടെ സേഫാണ്, 1000 വർഷം വരെ ഇരിക്കും. പക്ഷേ അത് താഴെ വീഴുമ്പോഴാണ് അത് സേഫ്റ്റി സോണിന് പുറത്ത് കിടക്കുന്നത്. സേഫ്റ്റി സോണിന് പുറത്ത് കിടക്കുമ്പോൾ ആ ഔട്ടർ കോർ തകരപ്പെടും. അങ്ങനെയാണ് 100 കണക്കിന് ജീവൻ അവിടെ ഒഴുകുന്നത്. ദൈവത്തോട് പ്രാർത്ഥി, ദൈവത്തിന് മുഖപക്ഷമില്ല, വിദ്യാഭ്യാസം നോക്കത്തില്ല, കുലം നോക്കത്തില്ല, ജാതി നോക്കത്തില്ല, എക്സ്പീരിയൻസ് നോക്കത്തില്ല, ഒന്നും പണം ദൈവം നോക്കത്തില്ല. ദൈവം ഒറ്റ കാര്യമുള്ളൂ, തങ്ങളെ ഗാഗചിത്രമാരായിരിക്കുന്നവർക്കേണ്ടി തന്നെ തൻ ബലവാണെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്ന മുറിയിൽ കർത്താവിന്റെ ആത്മാവ് കടന്നു വരികയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും സൈന്യബലത്താലോ ശക്തിയാലോ അല്ല, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യും. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. പ്രിയ സ്വരങ്ങളെ, ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ആ കർത്താവിന്റെ പ്രവൃത്തി ആരംഭിച്ചു. വാട്ടബോർഡ് ഹോളി ക്ലബ് ഒരു ചെറിയ കൂട്ടം കർത്താവിനുണ്ടി കാത്തിരുന്നു. വാട്ടബോർഡ് ഇവാൻ റോബർട്ട്സ്, നിങ്ങൾ ചരിത്രം മുഴുവൻ പരിശോധിക്കുക. സഹോദരങ്ങളെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, കർത്താവെ തിരുമ്പാകം നിൽക്കുമ്പോൾ അത് ഒരാൾ എന്നെ ചെയ്യണമെന്ന് പറയാൻ ഞങ്ങൾ ആളല്ല. ഗോ ടു ഗോഡ്, ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുക, അവന്റെ കയ്യിലേക്ക് നോക്കുക. ദാസന്റെ കണ്ണുകൾ യജമാന്റെ കയ്യിലേക്കും, ദാസിയുടെ കണ്ണുകൾ യജമാനത്തിന്റെ കയ്യിലേക്കും എന്നതുപോലെ ഞാൻ എവിടെയായിരിക്കണം, എവിടെ പോകണം, ആരെ ശുശ്രൂഷിക്കണം, ഇരുന്ന് പ്രാർത്ഥിക്കണമോ, മുറിയടച്ച് പ്രാർത്ഥിക്കണമോ, എന്ത് ചെയ്യണമോ, അവന്റെ കയ്യിൽ നോക്കി അത് തിരിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് കർത്താവെ പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ സമയം വേർതിരിക്കുക. ചെറിയ കൂട്ടങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേർതിരിക്കുകയാണ്. യവനക്കാരെയും യവനക്കാരത്തും തീരുമാനിക്കുക. അതെ, അപ്പനമ്മയും ഒരുപക്ഷെ എല്ലാം പെർമിഷൻ തന്നിരിക്കത്തില്ല. ഞങ്ങൾ കൂടി വന്നിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുകയാണ്. ദൈവമേ, ആ ഉണർവിന്റെ ശക്തി ഞങ്ങളുടെ സഭ എന്റെ ജീവിതത്തിൽ നീ ആരംഭിക്കണം. അത് കോളേജുകളിലേക്ക് നീ പകരണം, സഭയിലത് പകരണം, ദേശം കർത്താവിന്റെ നാമത്തെ അറിയണം. ഈ അതുകൊണ്ട് ബൈബിൾ പറയുന്നു, നീ അല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് നിങ്ങൾ കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടുമില്ല. കർത്താവ്, ഇനി ഒരിക്കൽ കൂടെ അത് ചെയ്യണമേ. അതുകൊണ്ട് അത്ര സംഘ ബൈബിൾ പറയുന്നത്, നിങ്ങൾ പറയുമായിരിക്കും ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ബ്രദറെ അതൊരു മരുഭൂമിയാ. പ്രിയ സഹോദര, നീ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ 10,000 കണക്കിന് ആൾക്കാരുണ്ടെങ്കിലും ഞാൻ ഉറപ്പ് പറയാം, നീ ഉണർന്നാൽ ദൈവം ബാക്കി കാര്യങ്ങൾ ചെയ്യും. ദൈവത്തിന്റെ പണി നമ്മൾ ചെയ്യണ്ട. നിന്റെ കമ്പനിയിൽ 1000 കോളേജിൽ 100 കണക്കിന് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നീ ഒരൊറ്റ വ്യക്തി ഉണർന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്യും. ദൈവത്തിന്റെ ഭാഗം ചെയ്യാൻ നമ്മൾ ആയിരിക്കണ്ട. നിങ്ങൾ പറയുമായിരിക്കും ഒരു മരുഭൂമി അത്രേ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മരുഭൂമി മരണ നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനീർപുഷ്പം പോലെ പൂക്കും, അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. തലനഗകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞമിടങ്കാലുകൾ ഉറപ്പിപ്പിൻ, മനോഭീതികളോട് ധൈര്യപ്പെടുവിൻ. ഇതാണ് നിങ്ങളുടെ ദൈവം എന്ന് പറയുവിൻ, ഇതാണ് ദൈവത്തിന്റെ പ്രതിഫലം വരുന്നെന്ന് പറയുവിൻ. അന്ന് മുടന്നൻ മാന്യ പോലെ ചാടും, ഊമിന്റെ നാവ് ഉല്ലസിച്ച് ഘോഷിക്കും. അന്ന് മരിച്ചവര് പോയുകയായും വരണ്ട നിലം നീരുക്കളായും തീരും. അതേ കുറുക്കന്മാർ കിടന്ന പാർപ്പിടത്ത് തന്നെ അതേ പുല്ലും ഞാങ്ങണയും ഓടയും വളരും. യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി സന്തോഷത്തോടെ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും, ദുഃഖം നെടുവർപ്പും ഓടിപ്പോകും. 35 പറയുന്നു, കർത്താവെ എന്റെ മരുഭൂമി അവസ്ഥയിലേക്ക് നിന്റെ ജീവിതത്തിനെ അയക്കണം.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥനയിൽ കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.